ओम नमः शिवाय। डियर लिसनर्स ऑफ shivam.org, द नेक्स्ट प्रोग्राम इज चांडोग्य उपनिषद, स्पिरिचुअल डिस्कोर्स इन मलयालम, प्रेजेंटेड बाय कैवल्यानंद स्वामी गण। थैंक यू। ओम नमः शिवाय।
തത്തിന്റെ സർവവ്യാപകത്വത്തെ മനസ്സിലാക്കാതെ ജീവഭാവത്തിൽ ചിന്തിക്കുമ്പോൾ എന്താണ്? ഞാനിപ്പോൾ ഉണ്ടെന്നിരിക്കുന്നു, തത്തിനിപ്പോൾ സൃഷ്ടി മാത്രമേ ഉള്ളൂ, ഞാനിനി വിശ്രമിച്ച് ഉറങ്ങുന്ന സമയത്ത് അവിടെ വിലയത്തെ പ്രാപിക്കുന്നു. അത് കേവലം വ്യക്തിനിഷ്ഠമായി ചിന്തിക്കുന്നു. വാസ്തവത്തിൽ അങ്ങനെ ഇതെന്താണ്? ഒരു അപാരമായ സമുദ്രത്തിലെ കുമ്മളകളെ പോലെയാണ്. ഒരു കുമ്മള ഉയർന്നു വരുമ്പോൾ മറ്റൊന്നവിടെ നശിക്കുന്നു, വേറൊന്ന് നശിക്കുന്നു. അനേകായിരങ്ങൾ നശിക്കുമ്പോൾ അനേകായിരം ഉണർന്നുകൊണ്ടിരിക്കുന്നു. അനേകം കുമ്മളകൾ നശിക്കുന്നത് പോലെയാണ് സമുദ്രം അനേക ജീവന്മാർ സുഷുപ്തമായിരിക്കുന്നു. അനേക ജീവന്മാർ ഇപ്പൊ സത്തിലിത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ചിത് സംവിത് സമുദ്രം, ചിത് സമുദ്രം എന്ന് നടക്കുന്നത്. അത് വ്യഷ്ടിയിൽ സംഭവിക്കുന്നത് പോലെ തന്നെ സമഷ്ടിയിൽ സംഭവിക്കുന്നു. എന്താണ്? ഒരു സ്ഥലത്ത് ഒരു കല്പത്തിന്റെ തുടക്കം, അവിടെ സൃഷ്ടി ആരംഭിക്കുന്നു. ഒരു കല്പം നിലനിൽക്കുന്നു, നശിക്കുമ്പോൾ വേറെ സ്ഥലത്ത് എന്താണ്? അത് പ്രളയമാണ്. ഒരു സ്ഥലത്ത് ഒരു കല്പം ആരംഭിക്കുമ്പോൾ വേറിടത്ത് ഒരു കല്പത്തിന്റെ പ്രളയമാണ്, മറ്റിടത്ത് ഒരു കല്പത്തിന്റെ സ്ഥിതിയാണ്. എങ്ങനെയാണോ അനന്ത ജീവന്മാരിൽ ജാഗ്രത സ്വപ്നങ്ങൾ ഒരേ സമയം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ ഈ സമഷ്ടിയിൽ അനന്തകൽപ്പങ്ങൾ, അനന്തകൽപ്പങ്ങളിൽ സൃഷ്ടിസ്ഥിതി നാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ജീവനിപ്പോ ഈ ഒരു കൽപ്പത്തിന്റെ അനുഭവമേ ഉള്ളൂ. ഈ സമി സമുദ്രം അനന്തമാണ്, അതുകൊണ്ട് അതിൽ അനന്തമായ സൃഷ്ടി അതിന് എണ്ണം എടുക്കാൻ ഒക്കത്തില്ല. എത്ര കല്പങ്ങളിൽ എന്തെല്ലാം സംഭവിക്കുന്നു, അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ സത്തിൽ നിന്ന് സത്വം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താ എന്റെ താല്പര്യം? അതിൽ പല രൂപാന്തരങ്ങൾ വരുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഈ തരത്തിൽ പലതരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് സത്തിൽ നിന്ന് സത്വം ഉണ്ടാകുന്നു എന്ന് പറയുന്നതിന്റെ താല്പര്യം. യഥാച ഉമൃചൂർണ പിണ്ട കട കപാലാദി പ്രഭേദേഹി. ദൃഷ്ടാന്തം പറയുന്നു, ഒരു മണ്ണ് തന്നെ, അതിലേതായി മണ്ണ്, അത് മൺപൊടിയാകുന്നു. പിന്നെന്താണ്? അതിനെ വെള്ളം ചേർത്ത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അത് മണ്ണുരുളയായി. പിന്നെ അതിനെ കുലാലൻ രണ്ട് ഓടിന്റെ കഷണങ്ങളാക്കുന്നു, കപാലമായി. അതിനെ രണ്ടിനെ കൂട്ടി ചേർക്കുന്നു, ഒട്ടിച്ചെടുക്കുന്നു, അപ്പൊ ഒരു കുടമായി. ഇതെല്ലാം ഒന്നിൽ തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരേ മണ്ണിന് പല കുലാലന്മാർ പല സ്ഥലത്ത് പല പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിലെ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾ എന്ന് പറയുന്നത് ഒരേ സമയം സർവത്ര സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രളയം അതിനുശേഷം സൃഷ്ടി അങ്ങനെയല്ല. ഇത് അനന്തമായി ഒരേ കാലത്ത് സംഭവിക്കുന്നു. അതാണ് സത്തിൽ നിന്ന് സത്തുണ്ടാകുന്നു എന്ന് പറയുന്നു. യദ്ദേവം സദൈവ സർവപ്രകാരാവസ്ഥം കഥം പ്രാഗുത്പത്തേരിതമാസീതെത്തിച്ചത് പറയുന്നു. ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ ആ സത്ത് തന്നെ സദാ സർവരൂപത്തിയിരിക്കുന്നു. സദൈവ സർവപ്രകാരാവസ്ഥം, ഒരേ മൃത്ത് തന്നെ ചൂർണവും പിണ്ടവും കപാലവും പാത്രവും എല്ലാമായി മാറുന്നത് പോലെ ഒരേ സത്ത് തന്നെ പലതരത്തിയിരിക്കുന്നു. പറഞ്ഞു, ഒരിടത്ത് ജാഗ്രത, ഒരിടത്ത് സ്വപ്നം, ഒരിടത്ത് സുഷുപ്തി, ഒരിടത്ത് സൃഷ്ടി, മറ്റിടത്ത് സ്ഥിതി, സംഹാരം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് പറഞ്ഞു പ്രാഗുത്പത്തെ ഇതം ആസീത് സദൈവ? അങ്ങനെ പ്രത്യേകിച്ച് എന്തിനാ പറയുന്നു? ഉത്പത്തിക്ക് മുമ്പിന്റെ സത്ത് തന്നെ ആയിരുന്നു. അതിന് പറയണ എപ്പോഴും സത്താണല്ലോ. ഈ സംവിത് സമുദ്രത്തിൽ നിരന്തരം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവത്രയും സത്താണ്, രൂപാന്തരം സംഭവിക്കുന്നില്ല. സർവത്ര മൃത്ത് തന്നെയാണ്. ഏത് എവിടെ ഏത് കുലാലൻ എന്തുണ്ടാക്കിയാലും അത് മൃത്ത് തന്നെ. പ്രത്യേകിച്ച് ശ്രുതി എന്തിനു പറയണം? പ്രാപത്വത്തേജ് ഉത്പത്തിക്കുന്നത് സത്തായി നിന്ന്. സമാനം പറയുന്നു, നന്ന് നശ്രുതം തയ്യോ സദേവീത്തി അവധാരണം ഇതം ശുദ്ധവാച്യസ്യ കാര്യസ്യ. അത് പറയുന്നതിനൊരു ഉദ്ദേശ്യമുണ്ട്. എന്താണോ നിന്നെ ഇത് ബോധ്യപ്പെടുത്താൻ, നീപ്പോ സത്തിനെ ബോധ്യപ്പെടുന്നില്ല, മറിച്ച് ഇതം അതാ ബോധ്യപ്പെട്ടിരിക്കുന്നു. ചേതകേതു എന്താണോ, ചേതകേതുവിനോട് ത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേതകേതു എന്ത് മനസ്സിലാക്കും? ഇതം, ഈ ഞാൻ എന്ന് മനസ്സിലാക്കും. നമ്മളാരോടെങ്കിലും ഒരാളോട് ത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്താ മനസ്സിലാക്കുന്നത്? ഞാൻ എന്നുവെച്ചാൽ ഈ ഞാൻ. അങ്ങനെയും മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യന്റെ ബുദ്ധി അങ്ങനെയാണ് ഗ്രഹിക്കുന്നത്, ബഹിർമുഖമായ ഗ്രഹിക്കത്തും. ഈ ഞാനെന്ന് പറഞ്ഞാൽ എന്തിനും ഗ്രഹിക്കും? ഈ ശരീരത്തെ, അല്ലെങ്കിൽ എന്നോട് ചേർന്നിരിക്കുന്ന എന്തോ അതെല്ലാം ഈ ഞാൻ, ശരീരമോ മനസ്സോ ബുദ്ധിയോ, ഇതേ ഗ്രഹിക്കാൻ പറ്റും. ഇത് സഹജമായി ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി എന്താ പറയുന്നത്? ഇതം ശബ്ദവാച്യസ്യ കാര്യസ്യ, ഈ ഞാൻ. ഞാനൊരു കാര്യമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്നുള്ള, ഞാൻ ജനിച്ചവനാണ്, ഞാൻ കാര്യമായി, മരിക്കുന്നവനാണ് കാര്യമായി, കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത്? അപ്പോ അങ്ങ് സൃഷ്ടിയുടെ പുറകിലേക്ക് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ സുഷുപ്തിയിലേക്ക് കൊണ്ടുപോകുന്ന എന്തിനാണ്? ഇതം ശബ്ദ വാച്യസ്യ കാര്യസ്യ സദേവ, അത് സത്ത് മാത്രമാണ്, സത്ത് തന്നെയാണെന്ന് ബോധിപ്പിക്കാം. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ത്വം, നീ എന്ന് പറഞ്ഞാൽ ഉടൻ ഗ്രഹിക്കുന്ന എന്താണ്? ഈ ഞാൻ പറയുന്നു തത്, ആ സത്താണ്. അതില്ലെങ്കിൽ ഇത് ബോധിപ്പിക്കാൻ പറ്റത്തില്ല. സുഷുപ്തി എന്ന് പറയുന്ന ഒരു അനുഭവം ഇല്ലെങ്കിൽ ആത്മാവിനെ ബോധിപ്പിക്കാൻ സാധ്യമല്ല. കാരണം എങ്ങനെയാണ് ബോധിപ്പിക്കുന്നത്? സത് ഏവ, സത്ത് തന്നെയാണ് എന്നാ ബോധിപ്പിക്കേണ്ടത്. സത്ത് തന്നെയായിരിക്കുന്ന അവസ്ഥ സുഷുപ്തി അല്ലാതെ വേറെ ഇല്ല. സ്വപ്നത്തിൽ സത്ത് മാത്രമാണോ? അല്ല. അവിടെയും ആനയും കുതിരയും എല്ലാം ഉണ്ട്. ഈ ജാഗ്രത്തിൽ സത്ത് മാത്രമാണോ? അല്ല. ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം ഉണ്ട്. കേവലം ആ സത്ത് മാത്രം, അസ്തിത്വം മാത്രം, അത് ഈ ജീവന് ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, സുഷുപ്തി. അല്ലെങ്കിൽ പറയാം സൃഷ്ടിക്കും മുമ്പ് എന്ന് പറയാം, ഈ പ്രപഞ്ച സൃഷ്ടിക്കും മുമ്പ്. അത് നമുക്ക് പരിചയമില്ല. ഭാവന ചെയ്യാനും കൽപ്പിക്കാനും, അല്ലെങ്കിൽ യുക്തിയിലൂടെ അതിനെ ബുദ്ധിയിൽ സമർത്ഥിക്കാനും പറ്റും. മറ്റങ്ങനെയല്ല സ്വാനുഭവം. അവിടെ എന്താണ്? സദൈവ, സത്ത് മാത്രം. ഏവ ശബ്ദം ഉപയോഗിക്കുന്നതിനു മറ്റുള്ള സർവ്വ അനുഭവങ്ങളെ അവിടെ നിഷേധിക്കുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? അത് സദൈവ എന്ന് പറയുന്നത് ഇതം. ത്വം എന്ന് ഉപദേശിച്ചപ്പോ എന്തിനാണോ ഗ്രഹിച്ചത്, ത്വം എന്ന് ഉപദേശിച്ചതും ഗ്രഹിച്ചത് എന്താണ്? ഇതം, ഇതിനെയാണ് ഗ്രഹിച്ചത്, ഞാൻ. ഒരാളെ നീ എന്ന് വിളിച്ചാണെങ്കിൽ സ്വയം കരുത് ഞാൻ രാമൻ, അല്ലെങ്കിൽ ഞാൻ കൃഷ്ണൻ, അങ്ങനെ ധരിക്കും. ഇതം തനിക്കെന്താണോ വെളിപ്പെട്ടിരിക്കുന്നത് ആ ഇതം അതേ ധരിക്കും. അതിനെവിടെ ബോധിപ്പിക്കണം എന്താണ്? സദേവ, അത് സത്വം മാത്രമാണ്. അവിടെ ഒരു വൈരുദ്ധ്യം വരും. ഞാനിതിനെ ഇതം എന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്നു, ഇത് സത്ത് മാത്രം എങ്ങനെ ബോധ്യപ്പെടും? അപ്പൊ അതിവിടെ ബോധ്യപ്പെടുത്താൻ ഒക്കത്തില്ല. ഒന്നുകിൽ സൃഷ്ടിക്കും മുമ്പെന്ന് പറയണം, അല്ലെങ്കിൽ സൃഷ്ടിയിലെന്ന് പറയണം. കാരണം അവിടെ മാത്രമേ ഉള്ളൂ എന്താണ്? സദേവ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന സത്ത് തന്നെയാണ് ഇത് എന്നായി. സത്വമസി അപ്പം നീ ആ സത്ത് തന്നെയാണ്. അതിവിടെ പറയുന്നു സദേവ, നീ കാണുന്നതെല്ലാം. അപ്പോ ഇതം ശബ്ദം കൊണ്ട് ഗ്രഹിക്കുന്ന ഇതെല്ലാം എന്താണ്? ആ സത്ത് തന്നെയാണ്. ഇത് എന്ന് ഗ്രഹിക്കുന്നതെല്ലാം, അല്ലെങ്കിൽ അറിയുന്നതെല്ലാം, ഏതിനെ ആണോ നമ്മൾ ഇതെന്നറിയുന്നത്, ഇതെല്ലാം സത്ത് തന്നെയാണ്. ഇതെന്നറിയുന്നിടത്തെല്ലാം സത്തിനെ ഗ്രഹിക്കുന്നുണ്ട്. സത്തിനെ ഗ്രഹിക്കാതെ ഇത് എന്ന് ഗ്രഹിക്കാൻ പറ്റത്തില്ല. സർവത്ര സത്തിനെ തന്നെയാണ് ഇതം എന്നുള്ള ശബ്ദം കൊണ്ട് സത്തിനെ അറിയുന്നു. പക്ഷെ എന്നാണ് അവിടെ ആ വിവേകമില്ല, സത്താണെന്നുള്ള വിവേകമില്ല, മറിച്ച് ഇതാണെന്നുള്ള വിവേകമാണ്. അതാണ് പറയുന്നത് ഇന്ന ശ്രുതം ത്വയ, നിനക്ക് മനസ്സിലായില്ല എന്നാണ്. എന്താണ് സദേവേത്തി അവധാരണം ഇതം ശബ്ദവാച്യസ്യ കാര്യസ്യ, ഇതം ശബ്ദവാച്യമായിരിക്കുന്ന ഇത് എന്നറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത് സർവവും സദേവ സത്ത് തന്നെയായിരുന്നു എന്ന് ബോധ്യപ്പെടണമെങ്കിൽ സുഷുപ്തിയിലേക്ക് പോകണം. എന്നുവെച്ചാൽ സുഷുപ്തിയെ കുറിച്ച് ചിന്തിക്കണം, അല്ലെങ്കിൽ ഈ സൃഷ്ടിക്ക് മുമ്പ് അങ്ങനെ ഒന്ന് കൽപ്പിക്കണം. സൃഷ്ടിക്ക് മുമ്പെന്നുള്ള കൽപ്പന എന്തുകൊണ്ടാ വരുന്നത്? കുലാലനെ കണ്ടിട്ടാണ്. കുലാലൻ പാത്രത്തെ ഉണ്ടാക്കുന്നു, അതിനെന്തും വൃത്ത് മാത്രം. ഒരു കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് അതിന്റെ കാരണം മാത്രമായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. പ്രപഞ്ചത്തിലൊരു ദൃഷ്ടാന്തമുണ്ട്, എന്നുവെച്ചാൽ പ്രപഞ്ചത്തിലൊരു യുക്തിയുണ്ട്. ഇവിടെ മണ്ണിന്റെയും പാത്രത്തിന്റെയും കാര്യത്തിൽ ഇതാണെങ്കിൽ ഇതുപോലെ ഒരു കാര്യകാരണ ബന്ധം പ്രപഞ്ചത്തിൽ സർവത്ര കാണുന്നുണ്ട്. ഈ കാര്യകാരണ ബന്ധത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിനും ഒരു കാരണം വേണം. അവിടെ അത് മൃത്ത് പോലെ ഏകമായിരുന്നു. ആ ഏകത്വം എന്താണ്? അതാണ് സത്, സത്വം, ഉണ്മ, അസ്തിത്വം. അത് ഈ ഒരു പ്രാഗുത്പത്തി ഉത്പത്തിക്ക് മുമ്പ് എന്ന് പറയാതെ അത് മനസ്സിലാക്കാൻ പ്രയാസം, യുക്തിയില്ലാതെ. അതുകൊണ്ടാണ് പ്രാഗുത്പത്തി എന്ന് പറഞ്ഞത്. മറിച്ചാണെങ്കിലോ ഇപ്പോഴും ഇത് സത്ത് തന്നെ, അത് അടുത്ത് വ്യക്തമായി പറയും. ഇവിടെ വീണ്ടും ഒരു സംശയം വരികയാണ്. പ്രാപ്തം ദർഹി പ്രാഗുത്പത്തേർ അസദേവ ആസീത് ഇതം ശബ്ദവാച്യം ഇതാനിയും ഇതം ജാതം. സാധാരണ അദ്വൈതത്തിൽ വരുന്ന ഒരു തെറ്റിദ്ധാരണ അതിനുകൂടെ തിരുത്തുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള അദ്വൈതത്തിന് പ്രകടന ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ പ്രകടനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഭാഷ്യം എത്രയോ വിസ്തൃതമാണ് ഭാഷ്യം. ആ ഭാഷ്യത്തിന്റെ ആശയങ്ങളെ സാധാരണ ഓരോരു മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് അതിനെ ഒരു ഗുളിക രൂപത്തിലാക്കി അതിനൊന്ന് സംഗ്രഹിച്ച് ഒരാളെ എളുപ്പം കാര്യം മനസ്സിലാക്കാതിന് വേണ്ടിയിട്ടാണ് പ്രകടനങ്ങൾ. പ്രകടനങ്ങൾ എന്ന് പറയുമ്പോൾ ഭാഷകാരന് ശേഷം പിൽക്കാലത്ത് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ, വിവേക ചൂടാമണി പോലുള്ള പുസ്തകങ്ങൾ. പക്ഷെ അത് തത്വമസിയും തത്വമസിയുടെ വ്യാഖ്യാനം പോലെയാണ്. തത്വമസി എന്ന് പറയുന്ന മതി, അതിന്റെ ആവശ്യമുണ്ട്. പക്ഷെ അത് കേട്ടിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. എന്തെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ വ്യാഖ്യാനം സൂത്രവും ഭാഷയും പോലെ സൂത്രത്തിന്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ സൂത്രം വായിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല, ഭാഷയും വേണം. അതിനാണ് ഭാഷകാരൻ ഭാഷ എഴുതിയത്. ആ ഭാഷ്യത്തെ വീണ്ടും സൂത്രമാക്കിയാലോ അതേ ദോഷം വരും. ഭാഷ്യത്തിൽ നിന്ന് ഉണ്ടാക്കിയ സൂത്രമാണ് പിൽക്കാലത്ത് വന്ന ഈ പ്രകടനങ്ങൾ. അത് വായിച്ചു കഴിഞ്ഞാൽ അത് മതി. സാധാരണ ഒരാൾ അത് വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടായി. അദ്വൈതത്തിന് ഈ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഒരു സാധാരണ ബുദ്ധിയുള്ള ഒരാൾ വിവേക ചൂടാമണി പോലുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അയാൾ തെറ്റിദ്ധരിക്കത്തേ ഉള്ളൂ. ഇത് അദ്വൈതത്തിന് മാത്രമാണ്. എല്ലാ ശാസ്ത്രത്തിനും ഈ ഒരു സ്ഥിതി സംഭവിച്ചിട്ടുണ്ട്. ഏത് ശാസ്ത്രം എടുത്താലും ശരി, യക്ഷിമാര് എഴുതിയ എന്റെ സൂത്രങ്ങളുടെ വ്യാഖ്യാനം ഭാഷ്യവും മറ്റും പിന്നീടുള്ള ആചാര്യന്മാരെ സംഗ്രഹിച്ച് മനസ്സിലാക്കി ആക്രമിച്ചപ്പോൾ അതിൽ ഒരുപാട് ആശയക്കുഴപ്പം വന്നിട്ടുണ്ട്. ഇപ്പൊ വ്യാകരണ സൂത്രങ്ങൾ പാണിനി ഉണ്ടായി, സൂത്രം മനസ്സിലാകാത്തതുകൊണ്ടാണ് ഭാഷ്യം എഴുതിയത്, മഹാഭാഷ്യം. അത് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് ലഘുസിദ്ധാന്തവും ഉപതി സിദ്ധാന്തവും ഉണ്ടായിരുന്നത്. പക്ഷേ അത് പഠിക്കുമ്പോൾ, ഈ സൂത്രം പഠിക്കുമ്പോൾ വരുന്ന ഗതികേടതിനും വരും. ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഭാഷ്യം തന്നെ പഠിക്കും. അത് വൈശേഷിക സൂത്രം, ന്യായസൂത്രം, അതിനെല്ലാം പിൽക്കാലത്തിൽ രൂപാന്തരമെന്ന് തർക്കസംഗ്രഹം അങ്ങനെയുള്ള പുസ്തകങ്ങളുണ്ട്. പക്ഷെ ശരിയായ കാര്യം മനസ്സിലാകണമെങ്കിൽ ഭാഷ്യം പഠിക്കും. യോഗസൂത്രം എന്താണ്? യോഗസൂത്രം ശരിയായി മനസ്സിലാക്കണമെങ്കിൽ വ്യാസ ഭാഷ മനസ്സിലാക്കണം, അല്ലാതെ യോഗം എന്താണെന്ന് മനസ്സിലാകത്തില്ല. സർവത്ര ഈ തകരാറുണ്ട്. പിൽക്കാലത്ത് അതിന് സംഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ മൂല്യം ഒരുപാട് പോയി, തെറ്റിദ്ധാരണകളും ഉണ്ടാവും. അത് അദ്വൈതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് മുഖ്യമായും വരുന്നത് ഈ സത്ത് മിഥ്യ എന്ന് പറയുന്ന രണ്ട് വിഷയങ്ങളിലാണ്. ജഗത് മിഥ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാത്തവൻ, ഒരു ശാസ്ത്ര പരിചയമില്ല, ഒന്നും അറിയാത്തവനും അതിൽ നിന്നൊരാശയം കിട്ടും. അവൻ ധരിക്കുന്ന ആശയം എന്തായിരിക്കും? ശൂന്യവാദമായിരിക്കും. ശങ്കരാചാര്യ നിഷേധിച്ചു, മിഥ്യാന്ന് വെച്ചാൽ ഇല്ലാത്തത് ശൂന്യമാണ്, ജഗത്തില്ലാത്തതാണ് എന്ന് പറയുമ്പോൾ തന്റെ അനുഭവത്തിന് വിരോധമാണ് പറയുന്നത്. ഉടനെ ചോദ്യം ചെയ്യും, ശങ്കരാചാര്യർക്ക് വിവരമില്ല എന്ന് പറയും, ജഗത്തില്ലാത്തതാണെന്ന് പറഞ്ഞു. അങ്ങനെ ധരിച്ചുകൊണ്ട് എത്ര പേരാ പ്രസംഗിക്കുന്നത്? ശങ്കരാചാര്യ പറഞ്ഞു പ്രപഞ്ചം ഇല്ലാത്തതാണ്. ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ അശൂന്യമാണ്, ഇല്ലാത്തതാണെന്ന് പറഞ്ഞു. വാസ്തവം അതാണോ? അല്ല, നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമല്ലേ പറഞ്ഞിരിക്കുന്നത്? അത് ഈ പറയുന്നവന്റെ കുഴപ്പമല്ല, കാരണം ഈ പ്രകടന ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെ തോന്നിപ്പോകും, എനിക്കും അങ്ങനെ തോന്നിപ്പോകും. ഇത് മനുഷ്യന്റെ ബുദ്ധിയെ തിരിച്ചുകളയുന്ന ഒരു സാധനമാണ്. അദ്വൈതം മനസ്സിലാക്കണമോ ഭാഷ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം. എന്നാലെന്താണ് അദ്വൈതം എന്നുള്ളത്? ശങ്കരാചാര്യ താല്പര്യം എന്ന് മനസ്സിലാവും. വിവേക ചൂടാമണി എന്ന് മനസ്സിലാക്കാൻ പോകരുത്, അബദ്ധമാണ്. വിവേക ചൂടാമണി അബദ്ധം എന്നല്ല പറയുന്നത്, നമ്മളത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ അബദ്ധത്തെ എത്തിച്ചേരും. അതുപോലുള്ള ഗ്രന്ഥങ്ങൾ അത് ഭാഷയത്തിൽ നിന്ന് അല്ലാതെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അത് എഴുതിയ ആചാര്യന്മാർക്കൊരു സദുദ്ദേശം ഉണ്ടായിരുന്നു, അത് എളുപ്പത്തിൽ കാര്യം ഗ്രഹിക്കാമെന്ന്. കുറുക്കു വഴികൾ പലപ്പോഴും അപകടമാണ്. കുറുക്കു വഴിയിൽ കാര്യം ശരിക്കും ഗ്രഹിക്കാൻ പറ്റാറുണ്ട്. പക്ഷേ അദ്വൈതം മനസ്സിലാക്കുന്നവർ മിക്കവാറും പേര് ഇത്തരം പ്രകടന ഗ്രന്ഥങ്ങൾ വായിച്ച് കൃതാർത്ഥരാകുകയാണ്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എന്താണ് ആ പ്രകടന ഗ്രന്ഥങ്ങളുടെ താല്പര്യം എന്ന് മനസ്സിലാക്കണമെങ്കിൽ പിന്നെ ഭാഷ മനസ്സിലാക്കണം, പിന്നെ അതിന്റെ ആവശ്യമില്ലാതെ. പക്ഷെ അങ്ങനെ ഒരു സമ്പ്രദായം അങ്ങനെ പ്രചരിച്ചു. എന്താണ് ആദ്യ ആത്മബോധം, പിന്നെ തത്വബോധം, ഇങ്ങനെ ഇങ്ങനെ വന്ന് അവസാനം ഭാഷ്യത്തിലെത്തിച്ചേരുക. അതൊന്നും ആദ്യം ഭാഷ്യകാരൻ അതൊക്കെ എഴുതിയിട്ടാണ് പിന്നെ ഭാഷ്യം എഴുതിയത്. ആ ഭാഷ്യം മനസ്സിലാക്കുന്നതിന് ക്ലേശമുണ്ട്. ആ ക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആചാര്യന്മാരത്തരം ചെറിയ ബുക്കുകൾ എഴുതുന്നത്. അതിന് പ്രയോജനമുണ്ട്. എന്താണോ അതിൽ നിന്ന് അദ്വൈതത്തെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കും, ഇങ്ങനെയൊരു പ്രയോജനം ചെയ്യും. ശരിയായ അദ്വൈതം, അദ്വൈതത്തിന്റെ മുഖ്യമായ ഈ രണ്ട് വിഷയങ്ങൾ, ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ഇത് ഭാഷ്യത്തിൽ നിന്നേ മനസ്സിലാക്കാൻ പറ്റും. ഭാഷ്യത്തിന്റെ വഴിക്ക് ചിന്തിച്ചാലേ മനസ്സിലാവും. മറ്റതിൽ രണ്ടു വാക്കേ ഉള്ളൂ, ബ്രഹ്മസത്യം ജഗത് മിഥ്യ, അത് വഴിതെറ്റിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ആ മിഥ്യാത്വം, എന്താണ് സത്യത്വം, ഇത് രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിട്ട് അധരിക്കും. അതാണ് ഈ പ്രകട ഗ്രന്ഥങ്ങളിൽ വരുന്ന ഒരു കുഴപ്പം. വാസ്തവത്തിൽ ഇത് രണ്ടും ഒന്നാണ്. അതെങ്ങനെ ഒന്നാകും? അതാണ് കൂടെ പറയുന്നത്. പ്രാപ്തം ദഹി പ്രാഗുത്പത്തെ രസദേവാസി. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിക്കും. സൃഷ്ടിക്കുന്ന മുമ്പ് അസത്തായിരുന്നു. ഇതം ശബ്ദവാച്യം ഇദാനീം ഇതം ജാതം. ഇതെല്ലാം ഇപ്പോൾ ഉണ്ടായി. ഇതം ശബ്ദവാച്യം ഇതെല്ലാം എന്താണ്? അസത്തായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം ഉണ്ടായി. ഇതാണോ താല്പര്യം? അങ്ങനെയാണോ ധരിക്കേണ്ടത്? പ്രാപ്തം ദർഹി പ്രാർത്ഥത്തെ അസദേവ ആസീത്. ഇതം ശബ്ദവാച്യം മുമ്പ് അസത്തായിരുന്നു. ഇതം ശബ്ദവാച്യമായി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതാനി ഇതം ജാത. ഇപ്പോൾ ഇതെല്ലാം ഉണ്ടായി. ഇങ്ങനെയൊക്കെയാണോ മനസ്സിലാക്കേണ്ടത്? കാരണം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അല്ല, സദേവ ഇതം ശബ്ദബുദ്ധി വിഷയതയാ അവസ്ഥാനാം. ഇവിടെ മനസ്സിലാക്കേണ്ട ഇതാണ്. എന്താണോ ആ സത്ത് തന്നെയാണ് സദേവ ഇതം ശബ്ദബുദ്ധി വിഷയതയ അവസ്ഥാനം. ആ സത്ത് തന്നെയാണ് ഇതം ശബ്ദ ഇതം എന്ന് പറയുന്ന ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായി പ്രസ്തുതിയും സത്ത് തന്നെ എന്നാ മനസ്സിലാക്കേണ്ടത്. സൃഷ്ടിക്കുന്ന മുമ്പ് അല്ലെങ്കിൽ സുഷുപ്തിയിലുണ്ടായിരുന്ന ഏതൊരു സത്താണോ ആ സത്ത് തന്നെയാണ് ഇപ്പോൾ പ്രപഞ്ചമായി ഇതം ശബ്ദ ഇതം എന്ന് പറയുന്ന ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായി. രണ്ടാണല്ലോ, ശബ്ദവും ബുദ്ധിയും എന്ന് പറഞ്ഞാൽ ഇപ്പോ ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായി എന്തെല്ലാം അനുഭവമുണ്ടോ അതെല്ലാം സത്ത് തന്നെ. ഇവിടെ രണ്ട് സത്തുണ്ട്. സൃഷ്ടിക്കുന്ന മുമ്പ് ഒരു സത്ത്, പിന്നെ ഒരു സത്ത്, അങ്ങനെയല്ല, ഒരേ ഒരു സത്ത് തന്നെ. അത് സൃഷ്ടിക്കുന്ന മുമ്പ് അല്ലെങ്കിൽ സുഷുപ്തി, കുറച്ചുകൂടെ എളുപ്പം അതാണ്. ആ സത്ത് സുഷുപ്തിയിൽ ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായിരുന്നില്ല. ആ സത്ത് ഇപ്പോ ഉണർന്നു കഴിഞ്ഞപ്പോ ആ സത്ത് ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമാണ്. അപ്പോൾ ഇവിടെ സത്തിന് എന്തെങ്കിലും മാറ്റമുണ്ട്? സുഷുപ്തിയിലുണ്ടായിരുന്ന അതേ സത്ത് തന്നെ അവിടെ എന്തായിരുന്നു? ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അസത്വമെന്ന് വേണമെന്നില്ല. ഇപ്പോൾ ആ സത്ത് എന്ത് ചെയ്തു? ഇതം ശബ്ദ ബുദ്ധി വിഷയതയ അവസ്ഥാന സത്ത. ആ സത്ത് തന്നെ ഇപ്പോ ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായിരിക്കുന്നു. അപ്പോൾ ഉണർവിലും സ്വപ്നത്തിനും എല്ലാം ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായിരിക്കുന്ന ആ സത്ത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ എവിടെയാണ് മിഥ്യ? ഇവിടെ ഏതിനു മിഥ്യ എന്ന് പറയും? ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായി ഇരിക്കുന്ന എല്ലാം സത്ത് തന്നെയാണെങ്കിൽ സത്തല്ലാതെ രണ്ടാമതൊന്നുമില്ലല്ലോ മിഥ്യയാക്കാൻ. മിഥ്യയെന്ന് പറഞ്ഞ് തള്ളാൻ മറ്റൊന്നും നമ്മൾ മിഥ്യയെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രപഞ്ചത്തെ ബ്രഹ്മത്തിൽ നിന്ന് ബഹിഷ്കരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെ? ബ്രഹ്മം സത്യം, പ്രപഞ്ചം മിഥ്യ. ഇവിടെ എന്താ പറയുന്നത്? ഈ പ്രപഞ്ചമായി അനുഭവപ്പെടുന്ന എന്താണ്? പ്രപഞ്ചത്തെ നമ്മൾ രണ്ടു തരത്തിലാണ്, ഒന്ന് ശബ്ദം, മറ്റൊന്ന് ബുദ്ധി. രണ്ടു തരത്തിലാണ് പ്രപഞ്ചം അനുഭവപ്പെടുന്നത്. ആ ശബ്ദബുദ്ധിയിലൂടെ എന്തറിയപ്പെടുന്നു? ഈ നാമരൂപം നിങ്ങളിലൂടെ അറിയപ്പെടുന്ന ഇതല്ല സർവവും. ഇത് ഇവിടെ പറയുന്ന എന്താണ്? സത ഏവ അസത്ത് തന്നെയാണ്. അതിനോട് സത്ത് അസത്ത് എന്നെങ്ങനെ തിരിക്കും? തിരിക്കാനും കൂടെ രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അപ്പൊ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് പറഞ്ഞാൽ അദ്വൈതത്തിൽ അതിന്റെ താല്പര്യം എന്താണ്? ഈ ശബ്ദത്തിലൂടെയും ബുദ്ധിയിലൂടെയും അനുഭവപ്പെടുന്ന ഇത് സർവവും സത്യം തന്നെ. ഇത് അടിവരയിട്ട് മനസ്സിലാക്കി വയ്ക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതാണ് മുമ്പ് ഞാൻ പറഞ്ഞത്, ബ്രഹ്മസത്യമെന്നും ജഗത് മിഥ്യയെന്ന് പറഞ്ഞാലും താല്പര്യമൊന്ന്. ഇത് ഭാഷ്യകാരൻ പറഞ്ഞാലേ മനസ്സിലാവും, ഭാഷ്യത്തിലൂടെ മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു തരിക്കുന്ന എന്താണ്? ബ്രഹ്മം സത്യം, ജഗത്ത് ഇല്ലാത്തത് എന്നാണ്. ഇല്ലാത്തതെന്ന് വെച്ചാൽ ശൂന്യം. അത് നമുക്കൊരിക്കലും ബോധ്യപ്പെടുന്ന കാര്യമില്ല ഈ ജഗത് മിഥ്യാത്വം.